ദൈവത്തിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യും. അടിസ്ഥാന വേദോപദേശങ്ങളുടെ 3-ാം അധ്യായവുമായി നിങ്ങളെ സംബോധന ചെയ്യുവാനൊക്കെ ഇടയാക്കിയ ദൈവത്തിന് സർവമഹത്വവും അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളും ശ്രവിച്ചവർക്ക് അതനുഗ്രഹപ്രദമായിരുന്നുവെന്ന് കർത്താവിൽ ഉറയ്ക്കുന്നു. വീണ്ടും നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത് അടിസ്ഥാന വേദോപദേശങ്ങളുടെ 1-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ 3-ാം അധ്യായം. ആദ്യത്തെ 2 ക്ലാസ്സുകൾ വേദപുസ്തകത്തിൻ്റെ നിസ്തുല്യതയും അതിൻ്റെ സവിശേഷതയും കുറിച്ചായിരുന്നുവല്ലോ. അടിസ്ഥാന വേദോപദേശങ്ങൾ തുടർന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉപദേശം ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് വേദപുസ്തകത്തിൻ്റെ ദൈവിക നിശ്വാസ്യത എന്നുള്ളതാണ്. വേദപുസ്തകം മനുഷ്യനാൽ വിരചിതമല്ല, മനുഷ്യൻ്റെ തൂലികകൾ അതിനുപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥം. മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ ചില പ്രതിഫലനങ്ങൾ വേദപുസ്തകമുണ്ട് എന്നുള്ളത് പരമാർത്ഥം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ഉള്ളിരിക്കുന്ന 66 പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വേദപുസ്തകം ദൈവത്തിൻ്റെ കൽപ്പനയാണെന്നുള്ളിരിക്കുന്നതിൻ്റെ ആധികാരികത സമ്മതിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ വേദപുസ്തകം ഇതര നോവലുകളെ പോലെയോ ഒരു ചരിത്ര പുസ്തകം പോലെയോ ഒരു ശാസ്ത്രഗ്രന്ഥം പോലെയോ തരം താണു പോകാൻ്റെ കൊണം സാധ്യതയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ്റെ കൊണം പര്യാപ്തമായിരുന്ന ദൈവവചനത്തിൻ്റെ ആധികാരികത വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനെ ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ വേദപുസ്തകത്തെ കരുതുന്നത് വേദപുസ്തകം ദൈവനിശ്വാസീയം ആണെന്നുള്ളതാണ്. തിരുവെഴുത്തുകൾ ദൈവത്തിൽ നിന്നുള്ളവയാണ്. എന്നാൽ അതിന് വിപരീതമായിരിക്കുന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ദൈവം തൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ ഭാഗങ്ങൾ മാത്രമാണോ ബൈബിളിലുള്ളത്? ഓരോ ബൈബിൾ സംഭവങ്ങൾ നടന്ന എത്രയോ നാളുകൾ കഴിഞ്ഞാണ് അവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്തവർ പലരും ഇതിൻ്റെ എഴുത്തുകാരാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ മാനുഷികമായിരിക്കുന്ന ആലോചനകളും വാക്കുകളും മറ്റും കയറിക്കൂടുകയില്ലേ? സ്വാഭാവികമായി ഈ ചോദ്യങ്ങൾ ഉയരുന്നതിൽ അത്ഭുതപ്പെടുവാനായിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തെ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്നും ദൈവത്താൽ മാത്രം സ്ഥാപിതമായിരിക്കുന്ന വ്യവസ്ഥകളാണ് ഇതിനകത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നുവെന്നും തെളിയിക്കുവാൻ തക്കൊന്നും വലിയ പ്രയാസമില്ല. എന്താണ് ദൈവനിശ്വാസ്യത എന്ന് പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? തിമോത്തിയോസിൻ്റെ 2 ലേഖനം 3-ാം അധ്യായം 16, 17 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവനിശ്വാസിക എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്യമാകുന്നു എന്നുള്ളിരിക്കുന്ന ഒരാധികാരിക പ്രസ്താവന ഇവിടെ കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നു. എന്താണ് ദൈവശ്വാസീയത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദൈവം ശ്വസിക്കുന്നു, അല്ലെങ്കിൽ തിയോസ്, ഫെനീൻ എന്നീ 2 ഗ്രീക്ക് പദങ്ങളാണ് ഈ ദൈവനിശ്വാസീയത എന്നുള്ളിരിക്കുന്ന വാക്കിൻ്റെ മൂലപദം. അങ്ങനെ പൗലോസ പ്രസ്താവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം എഴുത്തുകാരുടെ മേൽ പ്രയോഗിച്ച പ്രത്യേക പ്രേരണയുടെ ഫലമായിട്ടുള്ളതാണ് എന്നാണ്. വിശ്വാസത എന്നാൽ സത്യം പ്രസ്താവിപ്പാൻ യോഗ്യതപ്പെടുന്നതിന് ദൈവം മനുഷ്യരിലേക്ക് ശക്തിയോടുകൂടി ബോധപൂർവമായി ശ്വസിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവെഴുത്തുകൾ ദൈവം സ്വന്തം അധരങ്ങളാൽ ഓരോ വാക്കും സംസാരിച്ചതുപോലെ തികച്ചും ദൈവവചനമായിരിക്കുന്നത്. പത്രോസിൻ്റെ 2 ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം നാം വായിക്കുമ്പോൾ നിയോഗം പ്രാപിച്ചിട്ട് പ്രവാചകന്മാർ അങ്ങനെ എഴുതി എന്നുള്ളിരിക്കുന്ന ഒരു പ്രയോഗം കാണുവാൻ തക്കൊണ്ടും സാധിക്കും. അതിൻ്റെ ശരിയായിരിക്കുന്ന ട്രാൻസ്ലേഷൻ നിയോഗം പ്രാപിച്ചപ്പോൾ എന്ന് പരിഭാഷപ്പെടുത്തുന്നതായിരിക്കും യുക്തം. അങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യൻ ദൈവാത്മാവിനാൽ അത് ചെയ്തുള്ള നിയോഗം പ്രാപിച്ചപ്പോൾ തിരുവെഴുത്തുകൾ എഴുതി എന്ന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചന എഴുത്തുകാർക്ക് മുമ്പ് അറിവില്ലാത്ത സത്യങ്ങളെ വെളിപ്പെടുത്തി അവയെ രേഖപ്പെടുത്തുവാൻ അവരെ നയിച്ചുകൊണ്ടും അവരുടെ കാഴ്ചയാലും കേൾവിയാലും സാക്ഷീകൃതമായിരിക്കുന്ന വസ്തുതകളെ വായിക്കുന്നവരുടെ മനസ്സിന് ഏറ്റവും കൃത്യമായി കൊടുക്കുന്നതിനും അവരെ പ്രാപ്തരാക്കിക്കൊണ്ടും പരിശുദ്ധാത്മാവ് പ്രത്യേകാലം അത്ഭുതകരമായി അവരോടുകൂടെയും അവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് അറിയിക്കുവാനായിട്ടാണ് ഈ പ്രസ്താവന പത്രോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവനിശ്വാസ്യതയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം പ്രസ്താവനകളും തെളിവുകളും ഉണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യർ മുമ്പ് അറിവില്ലാത്തതും ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുമായ സത്യങ്ങളോ പരിചിതവും രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ സത്യങ്ങളോ ഏതായാലും ദൈവത്തിൻ്റെ ശ്വാസനിവേശനത്താൽ യോഗ്യരാക്കപ്പെട്ടത് കൊണ്ട് അവ തെറ്റുകൂടാതെയും ദിവ്യാജ്ഞാനുസരണവും എഴുതി. എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമായി നൽകപ്പെട്ടു എന്ന പൗലോസിൻ്റെ ആശയം വേദപുസ്തകം നിശ്ചയമായും സത്യമായും ദൈവവചനം തന്നെയാണ് എന്നുള്ളതാണ്. അതിലെ ഓരോ പുസ്തകവും ദിവ്യോദ്ഭാവത്താലും അധികാരത്താലും ഉൾപ്പെട്ടതാണ്. ഇതിൽ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, മനുഷ്യൻ്റെ പരാജയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, മനുഷ്യൻ്റെ വീഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, മനുഷ്യൻ്റെ ബുദ്ധിപരമായിരിക്കുന്നതായ മണ്ഡലങ്ങളെക്കുറിച്ച് സാക്ഷീകരിച്ചിട്ടുണ്ടായിരിക്കാം. എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ദൈവത്തിൻ്റെ നിർബന്ധത്താൽ, ദൈവത്തിൻ്റെ നിയോഗത്താൽ, ദൈവം ആധികാരികമായിട്ട് ചുമതലപ്പെടുത്തിയതിനാൽ വിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ പഴയ പുതിയ ഭേദമില്ലേ, വിശുദ്ധന്മാരുടെ തൂലികയിൽ കൂടി രൂപം പ്രാപിച്ചതാണ് വിശുദ്ധ വേദപുസ്തകം എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ നിശ്വാസ്യത എന്ന് പറയുമ്പോൾ, ദൈവനിശ്വാസ്യത, വെളിപ്പാട്, പ്രകാശനം എന്നിവ തമ്മിലുള്ളിരിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, തിരുവെഴുത്തുകളുടെ ഏറ്റവും സൂക്ഷ്മമായ പരിശോധന ഇവ രണ്ടും വ്യത്യസ്തമാണെന്നുള്ളതാണ്. അതായത് രണ്ട് എന്ന് പറഞ്ഞത് ദൈവനിശ്വാസ്യതയും വെളിപ്പാടും ഇവ രണ്ടും വ്യത്യസ്തമാണെന്ന് തെളിയിക്കുന്നു. സൃഷ്ടിവൃത്താന്തം പോലെ മറ്റു മാർഗങ്ങളിലൂടെ പഠിക്കുവാൻ കഴിയാത്ത സത്യങ്ങൾ ദൈവം തൻ്റെ എഴുത്തുകാരുടെ മനസ്സിൽ രേഖപ്പെടുത്തി നേരിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. പലർക്കും മറഞ്ഞിരിക്കുന്ന മറവിളികൾ, ലോകസൃഷ്ടിക്ക് അനേകായിരം വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വേദപുസ്തകത്തിലെ സൃഷ്ടി പുസ്തകങ്ങൾ, അല്ലെങ്കിൽ സുറിയാനി ഭാഷാന്തര പ്രകാരം ഒറേത്തായുടെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മോശയുടെ പഞ്ചൈക ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ട എഴുതിയിരിക്കുന്നത് മോശയാണെന്നാണ് അവിതർക്കമായിരിക്കുന്ന വസ്തുത. എന്നാൽ മോശ ജനിക്കുന്നതിന് എത്രയോ മുൻപുള്ള, അല്ലെങ്കിൽ ഭൂലോകത്തിൻ്റെ ആരംഭം മുതലിരിക്കുന്ന വസ്തുതകൾ മോശ എങ്ങനെ എഴുതി എന്നുള്ള ചോദ്യം ന്യായമായിട്ട് ഉദിക്കുന്നു. സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം, ആദിയും അന്തവും ഇല്ലാത്തവൻ, ഭാവികാലം പോലെ ഭൂതകാലത്തെ പറയാൻ അറിയാവുന്നവൻ, ഭൂതകാലം പോലെ ഭാവികാലത്തെ പറയുവാൻ അറിയാവുന്നവനായിരിക്കുന്ന ദൈവം നിയോഗം പ്രാപിച്ച മോശയുടെ ഹൃദയത്തിൽ സൃഷ്ടിപ്പിനെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും യഥാസ്ഥാപനത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും ഒക്കെയാണ് അഭൂമമായിരിക്കുന്ന സംഗതികൾ മോശയുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. മോശ തൻ്റെ തൂലികയിൽ കൂടി അതിന് രൂപം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നതായിരിക്കും ഭക്തന്മാർക്ക് യുക്തം. എന്നാൽ വെളിപ്പാടുകൾ എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ സ്വന്തം ദർശനത്തിൽപ്പെട്ട സംഭവങ്ങളും സ്വന്തം ചെവിയിൽപ്പെട്ട കേൾവികളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തേതിൽ എഴുത്തുകാരൻ മുമ്പൊരിക്കലും മനുഷ്യന് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങളും രണ്ടാമത്തേതിൽ തന്നെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വ്യക്തമായ അറിവുള്ള വസ്തുതകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യചരിത്രത്തിന് മുമ്പൊരിക്കലും അറിവില്ലാതിരുന്ന സത്യത്തെ നേരെ മനസ്സിലാക്കുന്ന ദൈവിക പ്രവർത്തനമാണ് വെളിപ്പാട്. വെളിപ്പാട് പുതിയ സത്യം കണ്ടുപിടിക്കുമ്പോൾ ദൈവനിശ്വാസ്യത ആ സത്യം പ്രദാനം ചെയ്യുന്നതിൻ്റെ മേൽ വിചാരകത്വം വഹിക്കുന്നു. ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ, മുമ്പൊരിക്കലും അറിവില്ലാതിരുന്ന സത്യത്തെ നേരെ മനസ്സിലാക്കുന്ന ദൈവിക പ്രവർത്തനമാണ് വെളിപ്പാട്. വെളിപ്പാട് പുതിയ സത്യം കണ്ടുപിടിക്കുമ്പോൾ ദൈവനിശ്വാസ്യത ആ സത്യം പ്രദാനം ചെയ്യുന്നതിൻ്റെ വിചാരകത്വം വഹിക്കുന്നു. ഇതാണ് വെളിപ്പാടും ദൈവനിശ്വാസ്യതയും തമ്മിലുള്ളിരിക്കുന്ന വ്യത്യാസങ്ങൾ. ദൈവനിശ്വാസ്യതയും പ്രകാശനവും, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആൻഡ് ഇല്യുമിനേഷൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കുമ്പോൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തെയാണ് ആത്മീയ പ്രകാശനം കുറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരുവനും ദൈവിക സത്യമോ ആത്മീയ കാര്യങ്ങളോ ഉള്ള ഒരു പ്രസ്താവനകളും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ആത്മീയ മനുഷ്യന് മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളൂ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നുള്ള സുപ്രസിദ്ധ പൗലോസിൻ്റെ വാക്യങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ. ദൈവനിശ്വാസ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നാം സർവ്വസാധാരണമായി കാണുന്ന ഒരു വലിയ കാര്യം നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഉന്നത നിലയിൽ വിദ്യാഭ്യാസം നേടി, ഭൗതിക വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന പലരും ദൈവവചനത്തോട് ഇടതു വീഴിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ അക്ഷരജ്ഞാനം പോലും വേണ്ടവണ്ണമില്ലാതിരിക്കുന്ന പാവപ്പിടിച്ച ഭക്തന്മാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ കൂടി ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തി പ്രസ്താവിക്കുമ്പോൾ കേൾവിക്കാരുടെ ഹൃദയത്തിൽ ആശ്ചര്യത്തിൻ്റെ നടുക്കം സൃഷ്ടിക്കുന്നതിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ദൈവത്തെയും ആത്മീയകാര്യങ്ങളെയും ഗ്രഹിക്കുന്നതിന് പ്രകൃതാതീതവും അന്തർജ്ഞാനോപദ്രവ്യവുമായ ഒരു കഴിവുണ്ട്. ദൈവത്തിൻ്റെ പ്രകൃതിയുടെയും ആസ്തിത്വത്തിൻ്റെയും ഏതെങ്കിലും ആന്തരിക കാഴ്ച മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഈ ആത്മശക്തിയിൽ നിന്ന് ദൈവാത്മാവ് പ്രവർത്തിച്ചു അതിനെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ അത് ദൈവിക സമ്പൂർണ്ണതയെ ദർശിക്കുവാൻ, ദിവ്യഹിതത്തെ മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രഹസ്യ അതിൻ്റെ കുറച്ചുകൂടി തെളിവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവനിശ്വാസ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുവാൻ, വ്യാഖ്യാനിക്കുവാൻ, വിളിച്ചു പറയുവാൻ, പ്രസംഗിക്കുവാൻ, പ്രായോഗികമാക്കുവാൻ ഇതിൻ്റെ ഗ്രന്ഥകർത്താവായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരുവെന്നുള്ളിരിക്കുന്ന അനിവാര്യത പറയുവാനായിട്ടാണ് മേലുള്ള വാക്കുകൾ ഞാൻ പറയുവാൻ തക്കൊന്നും ഇടയായത്. ദൈവം പദാനുപദമായി പ്രസ്താവിച്ചാണ് എഴുത്തുകാരൻ തിരുവെഴുത്തുകൾ എഴുതുന്നതെന്നാണ് ശബ്ദ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മറ്റെന്തെങ്കിലും എഴുതാനുള്ളിരിക്കുന്ന താല്പര്യത്തെ മാനിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ അങ്ങ് നിമഗ്നനായിരിക്കുന്ന മനുഷ്യൻ്റെ തോരിക പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ കൂടി മാത്രമാണ് വേദപുസ്തകത്തിന് രൂപം കൊടുത്തത് എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം വിളിച്ചറിയിക്കുവാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത്. തിരുവെഴുത്തുകളിലെ ഓരോ വാക്കും കാലപ്രയോഗവും ദൈവാത്മപ്രേരിതമാണ്. പിശാച് ഹവ്വയോട് പറഞ്ഞ വ്യാജം, പത്രോസിന്റെ തള്ളിപ്പറച്ചൽ, ദുഷ്ടന്മാരുടെ ഇതര വാക്കുകൾ എന്നിവ ദൈവപ്രേരിതമാണോ എന്ന സംശയം നമുക്ക് തോന്നാം. ഈ കാര്യങ്ങൾ പറവാനും പ്രവർത്തിപ്പാനും അവർ ദൈവാത്മപ്രേരിതരായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ആ വസ്തുതകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുവാൻ ബൈബിൾ ഗ്രന്ഥകാരന്മാരെ പ്രേരിപ്പിച്ചു. ഉയർച്ചകൾ മാത്രമല്ല, മനുഷ്യൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ നിബന്ധനത്തിൻ്റെ കാരണങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ തക്കൊന്നും പരിശുദ്ധാത്മാവ് മനസ്സ് വെച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ കയ്യേറ്റം ചെയ്യാതെ സത്യത്തെ ഉള്ളതുപോലെ രേഖപ്പെടുത്തുവാൻ തക്കൊന്നും തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ തക്കൊന്നും സർവജ്ഞാനിയായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് എഴുതിയത്. ദൈവവചനം പോലെ മറ്റൊരു പുസ്തകവും ലോകത്തിലില്ല. അത് മനസ്സിലാക്കുവാനിരിക്കുന്ന പ്രകാശനം ദൈവികദാനമാണ്. അത് പ്രാപിച്ച് തിരുവെഴുത്തുകളിലെ വിലയേറിയ മുത്തുകൾ പെറുക്കുവാൻ കഴിഞ്ഞവർ ശ്രേഷ്ഠന്മാരാണ്. ജീവനുള്ള ഈ പുസ്തകം നമ്മുടെ ദൈനംദിന ധ്യാനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നിരിക്കുന്ന പരമാർത്ഥവും മറന്നുപോകുവാൻ തക്കൊന്നും ഇടയാകരുത്. ഇനിയും നമുക്ക് ദൈവവിശ്വാസിയെ സംബന്ധിച്ചിരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നാച്ചുറൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രകൃതീയ വിശ്വാസ്യത. തിരുവചന എഴുത്തുകാരിലോ അവരുടെ മേലോ ആത്മാവിൻ്റെ പ്രവർത്തന രീതിയിൽ പ്രകൃതിയാതീതമായോ മാർമികമായോ പ്രത്യേകമായോ ഉള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉള്ളതായി അവർ സമ്മതിക്കുന്നില്ല. ദൈവവിശ്വാസ്യത എന്നാൽ സാധാരണ മനുഷ്യന് ഒരു വിഷയത്തെപ്പറ്റി ഉണ്ടായ ഉത്കടമായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ച എന്നല്ലാതെ മറ്റൊന്നുമല്ല. അത് നമുക്ക് സ്വീകാര്യവുമല്ല. ആകയാൽ പ്രകൃതിയിൽ നിന്ന് ഏതോ ജ്ഞാനം ശേഖരിച്ച് സൂര്യൻ്റെ ഉദയത്തെയും അയനത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രൻ്റെ രൂപഭേദങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ചില ആശയങ്ങളല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഗ്രന്ഥകാരുടെ തൂലികയെ കൈവശമാക്കി കൊടുത്തിരിക്കുന്ന ആലോചനകൾ അഭംഗുരമായി തെറ്റുകൾ കൂടാതെ പ്രമാദരഹിതമായിട്ട് എഴുതുവാൻ തക്കൊണ്ടും പ്രേരണ കൊടുക്കുകയും ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഭക്തന്മാർ ആ സർവാത്മന പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തെ അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിശ്വാസ്യതയെക്കുറിച്ച് ഞങ്ങൾ ഖണ്ഡിതമായി പറയുവാൻ തക്കൊന്നും ഇടയായിരിക്കുന്നത്. തിരുവചന എഴുത്തുകാർക്ക് സത്യം എഴുതാൻ ആവശ്യമായിരിക്കുന്ന കഴിവ് ദൈവം കൊടുത്തു. ഈ കഴിവ് പ്രമാണങ്ങളുടെയും അനുഷ്ഠാനങ്ങളോടും കൂടി ബന്ധത്തിൽ മാത്രമായിരുന്നു. ശാസ്ത്രീയവും ചരിത്രാതീതവുമായിരിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് തെറ്റുപറ്റാമായിരുന്നു. ഈ സിദ്ധാന്തവും നമുക്ക് സ്വീകാര്യമല്ല. എന്നാൽ ഈ തെറ്റുപറ്റാത്തവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്, കാലങ്ങൾക്ക് അതീതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവാചകന്റെ മനസ്സിൽ കൂടി മനസ്സിലാക്കുവാൻ തക്കൊണ്ടും പ്രവാചകന് പോലും വിഷമമായിരിക്കുന്ന കാര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി അതുപോലെ എഴുതുവാൻ തക്കൊണ്ടും പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ സമർപ്പിതരായിരുന്നു എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നുപോകാൻ തക്കൊണ്ടും ഇടയാകരുത്. പദാനുപദ പ്രസ്താവന അല്ലെങ്കിൽ ഡിക്റ്റേഷൻ തിയറി എന്നുള്ളിരിക്കുന്ന വാദമനുസരിച്ച് അധ്യാപകൻ കേട്ടിട്ട് നടത്തും പോലെ എഴുത്തുകാർക്ക് ദൈവം ഓരോ പദങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവർ അത് എഴുതുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ വേദപുസ്തകം മുഴുവൻ ഒരേ ശൈലി, വ്യാകരണം എന്നിത്യാദിയിലായിരിക്കണം എന്നുള്ളൂ. എന്നാൽ ഓരോ എഴുത്തുകാരുടെയും ഭാഷാശൈലി തന്നെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് ദൈവവചനം ദൈവനിശ്വാസീയമല്ല എന്ന് സ്ഥാപിപ്പാൻ തക്കൊണ്ടും ചിലർ വൃദ്ധാശ്രമം നടത്തുന്നുണ്ട്. വേദപുസ്തകം എഴുതുമ്പോൾ കേട്ടെഴുത്തെഴുതുന്ന പോലെ ഉള്ളിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ് താണ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് സ്പെല്ലിങ് ടെസ്റ്റ് നടത്തുവാൻ്റെ കൊണ്ണം ഡിക്റ്റേഷൻ നടത്തുന്ന പോലെ ഇരിക്കുന്ന സിദ്ധാന്തത്തിൽ കൂടിയല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നിർമ്മിതിക്ക്, അതിൻ്റെ എഴുത്തിന് ആവശ്യമായിരിക്കുന്ന ഉത്തേജനം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകിക്കൊടുക്കുകയും അവരുടെ സ്വന്തം ഭാഷയിലും അവരുടെ സ്വന്തം ശൈലിയിലും അന്നത്തെ സ്വാധീനം അനുസരിച്ചിട്ടും എഴുതുവാനിരിക്കുന്ന സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ തന്നെ വേലി ചാടിപ്പോയി പ്രമാണങ്ങളെ വികലപ്പെടുത്തുവാൻ്റെ കൊണ്ടും പരിശുദ്ധാത്മാവ് അനുവദിക്കാതെ അതിന് ശരിയായിരിക്കുന്ന മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്തെന്നാണ് ദൈവനിശ്വാസ്യത എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ദൈവനിശ്വാസിയുടെ വിശ്വാസ്യതയുടെ അവകാശങ്ങൾ തന്നെ തിരുവചനം ഉദ്ഘോഷിക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നാം അനുസരിക്കേണ്ടതാണ്, ദൈവത്താൽ നിർമ്മിതമാണ് മുതലായിരിക്കുന്ന സത്യങ്ങൾ മനുഷ്യൻ വ്യാഖ്യാനിച്ചെടുത്തത് മാത്രമല്ല, വേദപുസ്തകം തന്നെ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള ആ വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 9 വരെ, എസക്കേൽ പ്രവചനൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, മീഖായുടെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം എന്നീ പഴയ നിയമ പ്രസ്താവനകളിലൊക്കെ നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നത് യഹോവ അരുളി ചെയ്തു, യഹോവ സംസാരിച്ചു, യഹോവയുടെ വചനം വന്നു മുതലായിരിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഏതാണ്ട് 3,800 പ്രാവശ്യം ഇത് പഴയ നിയമത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ദൈവത്തിൻ്റെ ഗ്രന്ഥകർത്തൃത്വം എത്രത്തോളം മരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. പുതിയ നിയമത്തിലെ എഴുത്തുകാരും തങ്ങളുടെയും തന്നെയും ദൈവവിശ്വാസ്യതയ്ക്ക് പുതിയ നിയമ എഴുത്തുകാർ പുറപ്പെടുവിച്ചിരിക്കുന്ന അവകാശവാദം കാണുന്നത് ഇവിടെ ഉത്തമമായിരിക്കും. താഴെ പറയുന്ന ചില വേദഭാഗങ്ങൾ കൂടി നോക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാരായിരിക്കുന്ന ആൾക്കാർ പഴയ നിയമത്തിൻ്റെ എഴുത്തുകളെയും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളും എത്ര ദൈവവിശ്വാസ്യതയിൽ അതിനെ അവകാശപ്പെടുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മെ തികച്ചും മനസ്സിലാക്കുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ, പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായം 16-ാം വാക്യം, 28-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, 1 കൊരിന്ത്യർ 2:13-14 എന്നീ വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 2:13, മത്തായി 10:20, മർക്കോസ് 13:11, ലൂക്കോസ് 12:12 എന്നീ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ തന്നെ അതിൻ്റെ ദൈവനിശ്വാസ്യത അവകാശപ്പെടുന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ എഴുത്തുകളിൽ കൂടി കാണുവാൻ തക്കണം സാധിക്കുന്നത്. സമയപരിമിതി മൂലം വാക്യങ്ങളുടെ റെഫറൻസ് പറയുകയല്ലാതെ എടുത്തു വായിപ്പാൻ തക്കണം നേരമില്ലല്ലോ. അതുകൊണ്ടാണ് മുൻപോട്ട് പോകുവാൻ തക്കണം ധൃതി കൂട്ടുന്നത്. വേദ തിരുവെഴുത്തുകളിലെ കുറഞ്ഞ ചില പദങ്ങളെങ്കിലും ദൈവം തന്നെ എഴുതിയതോ പറഞ്ഞതോ ആയ അതേ വാക്കുകളാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് തെളിവുകളാണ്. പുറപ്പാട് 32:16 എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തായിരുന്നു. പുറപ്പാട് 31:18 ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് അവ എഴുതി. ആവർത്തനം 10:2, 4:9, പുറപ്പാട് 24:12 ഇവകൾ കൂടി താരതമ്യപ്പെടുത്തി നോക്കിയാൽ യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൾ കൊണ്ട് എഴുതിയ രേഖ എന്ന് ദാനിയേൽ 5:5 ഒരു മനുഷ്യൻ്റെ കൈവിരൽ പുറപ്പെട്ട് വന്ന് എഴുതിയ ഭിത്തിമേൽ എഴുതാതിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് അറിയാമല്ലോ. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ എഴുത്തുകാർ പ്രസ്താവിക്കേണ്ട അതേ വാക്കുകൾ ദൈവം അവരുടെ വായിൽ നൽകിയെന്നും അവർ എഴുതേണ്ടതെന്തെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നും തിരുവെഴുത്തുകളിൽ വളരെ ഖണ്ഡിതമായിട്ട് കാണും. പുറപ്പാട് 4:10, പുറപ്പാട് 34:27, സംഖ്യ 17:2, യെശയ്യാ 8:1, ജെറമ്യാ 1:7, 7:27, 13:12, എസക്കിയേൽ 2:7, 1 കൊരിന്ത്യർ 14:37, വെളിപാട് 2:1, 8:12-18 എന്നീ വാക്യങ്ങൾ, 10:4 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നതാണല്ലോ. ഒരർത്ഥത്തിൽ തിരുവെഴുത്തുകളുടെ ദിവ്യസത്യങ്ങൾ വിവരിക്കുന്നതിന് ഗ്രന്ഥകർത്താക്കൾക്ക് ഒരളവ് വരെ ദൈവം സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വയഹിതം വെളിപ്പെടുത്തുവാനായിട്ടല്ല, ചില സാക്ഷ്യങ്ങൾ പറയുമ്പോൾ, ചില അനുഭവങ്ങൾ പറയുമ്പോൾ ഈ വേദപുസ്തക സത്യങ്ങളുടെയും ദൈവനിശ്വാസിയുടെ വാദത്തിൻ്റെയും സീമകളെ തെറ്റിക്കാതെ ഒരളവോളം അവരുടെ സ്വന്തം നിയോഗത്താൽ മുൻപോട്ട് പോകാൻ തക്കൊണ്ടും പരിശുദ്ധാത്മാവ് അനുവദിച്ചിരുന്നു. എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത് എന്ന് പൗലോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആധികാരികത അവകാശപ്പെടുവാൻ തക്കൊണ്ടും സാധിക്കില്ലെങ്കിലും അതിമഹത്തായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ അനുഭവത്തിൻ്റെ ശ്രേഷ്ഠത വേദപുസ്തകത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിപ്പാൻ തക്കൊണ്ടും പരിശുദ്ധാത്മാ പൗലോസിനെ അനുവദിച്ചു എന്നാണ് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുന്നത്. ഗംഭീരങ്ങളായിരിക്കുന്ന സാക്ഷ്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന് ദൈവം നിർബന്ധിച്ചവരെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യങ്ങളല്ല, എന്നാൽ സന്ദർഭത്തോടിക്കുന്ന ബന്ധത്തിലും ആ എത്തിച്ചേർന്നിരിക്കുന്ന ആ സാഹചര്യങ്ങളുടെ ബന്ധത്തിലും ഇങ്ങനെയുള്ളിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന പ്രചോദനാത്മകമായി തീരുന്നിരിക്കുന്ന സാക്ഷ്യത്തിൻ്റെ വചനങ്ങളെ കൂട്ടിച്ചേർത്താൽ പ്രയോജനപ്രദമായിരിക്കുമെന്ന് മഹാകൃപാലുവും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവം പദ്ധതിയിട്ടത് കൊണ്ടാണ് ആ അനുഭവങ്ങൾ അവിടെ ഇവിടെയായിട്ട് എഴുതി ചേർക്കുവാൻ തക്കൊണ്ടും ഇടയായത്. ജയിച്ചവരുടെ ചരിത്രം മാത്രമല്ല വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് പോലും നിരാശനായി മടങ്ങിപ്പോയിരിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് പോലും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗസൗഖ്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില രോഗങ്ങൾ സൗഖ്യമാകാതെ അവശേഷിച്ചതിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നിഷ്പക്ഷമായിരിക്കുന്ന രീതിയിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ സത്യത്തിന്റെ മേൽ മൂടുപടമിടാതെ അസത്യത്തെ വരച്ചു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അസത്യത്തെ മൂടുപടം ഇട്ടുകൊണ്ട് സത്യത്തെ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമല്ല വേദപുസ്തകം. മനുഷ്യന്റെ വീഴ്ചകളും താഴ്ചകളും ഉയർച്ചകളും മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന സത്യാവസ്ഥയും അസത്യാവസ്ഥയും വ്യാജങ്ങളും ദുഷ്പ്രവണതകളും നുണകളും ഒക്കെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന്റെ വീഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ പത്രോസിന്റെ തള്ളിപ്പറച്ചിലിനെ കുറിച്ച് പറയാതെ ഇരുന്നുവെങ്കിൽ നന്നായിരുന്നില്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകാം. കാരണം പിന്നീട് ക്രിസ്തീയ ഗോളത്തിൽ വളരെയധികം മാനിക്കപ്പെട്ട വ്യക്തിയായിരിക്കുന്ന അപ്പോസ്തലന്റെ ജീവചരിത്രത്തിലെ ഈ ബലഹീന നിമിഷം രേഖപ്പെടുത്താതെ ഇരുന്നിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെയെങ്കിൽ ദൈവം സത്യവാൻ എന്ന് വിളിക്കുന്ന പേരിന് അർഹതയില്ലാത്തവനായി തീർന്നു പോകും. എന്നാൽ സത്യവാനായിരിക്കുന്ന ദൈവം മാനുഷ്യമായിരിക്കുന്ന വീഴ്ചകളെയും താഴ്ചകളെയും പിന്നീടുള്ളിരിക്കുന്ന അംഗീകാരത്തിന്റെ വാക്യങ്ങളെയും ദൈവീക കൽപ്പനകളെ സിരസാവഹിച്ചുകൊണ്ട് രക്തസാക്ഷിമരണം വരെ വരിപ്പാന്തക്കൊണ്ടും തയ്യാറായിരിക്കുന്ന പത്രോസിന്റെ ആ ചരിത്രങ്ങൾ സുവർണലിഖികളാൽ തന്നെ എഴുതേണ്ടതായിരുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ തോന്നിയതുകൊണ്ടാണ് വീഴ്ചയും അതുപോലെ തന്നെ ഉയർച്ചയും രേഖപ്പെടുത്തുവാൻ തക്കൊണ്ടും മനസ്സായത്. അതുകൊണ്ട് എഴുതപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഉടിക്കുന്ന ആളത്വപരവും സസൂക്ഷ്മവും വിശ്വസ്തവുമായിരിക്കുന്ന പരിശോധനയെ ദൈവനിശ്വാസതയെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ മതിയാകുള്ളൂ. ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ നാം തുടർന്ന് നാം പഠിക്കുമ്പോൾ സമാന സംഭവങ്ങൾ ഒരുപോലെ ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ടും സാധിക്കും. എന്നാൽ മത്തായിയെക്കാളും മർക്കോസിനേക്കാളും കൂടുതലായി ലൂക്കോസ് ഒരു കാര്യം അവകാശപ്പെടുന്നത് അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാല് വരെ വിളിക്കുന്ന വാക്യങ്ങൾ കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നു. ഇത് ക്രമമായിട്ട് എഴുതേണ്ടത് യുക്തമായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ ക്രമമായിട്ടല്ല എഴുതിയത്. പൗലോ ഈ മത്തായിലും മർക്കോസിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്നില്ലേ? ലൂക്കോസ് മാത്രം ആ അവകാശവാദം പുറപ്പെടുവിപ്പാൻ തക്കൊണ്ടും കാരണമെന്ത് എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടാകുവാൻ തക്കൊണ്ടും സാധ്യതയുണ്ട്. ഇത് എല്ലാ വാദങ്ങളും അംഗീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം പറയണം. ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ആ സംഭവങ്ങളുടെ കാലങ്ങൾക്കനുസൃതമായിരിക്കുന്ന വിധത്തിലാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ കാര്യങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന കാലഘട്ടങ്ങളുടെ അനിവാര്യതയല്ലായിരുന്നു മത്തായി അവലംബിച്ചത്. വല്ലവിധേനയും യഹൂദജാതി ആവലോടുകൂടി കാത്തിരിക്കുന്ന സാക്ഷാൽ വാക്തത്വ മശിഹ ക്രിസ്തുവാണെന്ന് കാണിപ്പാനായിട്ടാണ് മത്തായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഒരു രാജകീയ പിറവിയുടെ ചരിത്രത്തോടു കൂടിയാണ് മത്തായി തന്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസും ഈ കാലാനുകൃതമായിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിനെക്കാട്ടിലുപരിയായി മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ദാസ്യവൃത്തി ചെയ്യുവാൻ തക്കൊണ്ടും സ്വർഗത്തിന്റെ മഹോന്നതകളെ വിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു മഹാ ദൈവദാസനെ വരച്ചു കാട്ടേണ്ടത് മർക്കോസിന് ആവശ്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് അതിനോടിരിക്കുന്ന ബന്ധത്തിലാണ് മർക്കോസ് തന്റെ സുവിശേഷം മുൻപോട്ട് പറഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും ക്രമമായി എഴുതപ്പെട്ടതല്ല എന്നുള്ളിക്കുന്ന അവകാശവാദമല്ല, ഉൾക്കടത്തിന്റെ ഉൾക്കൊള്ളുന്നതായ വിഷയത്തിന്റെ ഗാംഭീര്യത്വം അനുസരിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകന്മാരായിരിക്കുന്ന മത്തായിയും മർക്കോസും ആ വിഷയങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് മാത്രമേ പറയുവാനായിട്ടുള്ളൂ. വേദവസ്തുത്തിലെ പഴയ നിയമത്തിലെ പല ഭാഗങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുശ്രൂഷ കാലത്ത് കർത്താവ് തന്നെ അത് വീണ്ടും കോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയാകുന്നുണ്ടല്ലോ. സാക്ഷാൽ പെസഹ കുഞ്ഞാട് താനായിരുന്നുവെന്ന് കാണിക്കുവാൻ തക്കണമിടയായി. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പച്ചള സർപ്പം താനാണെന്ന് കർത്താവ് ചിത്രീകരിപ്പാൻ തക്കണമിടയായി. താന് ശലോമോനേക്കാൾ വലിയവനായിരിക്കുന്നവനാണെന്ന് അവകാശപ്പെട്ടു, യോനയേക്കാൾ വലിയവനാണെന്ന് അവകാശപ്പെട്ടു, ദേവാലയത്തേക്കാൾ വലുതാണെന്ന് അവകാശപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അവകാശവാദങ്ങളും കർത്താവിന്റെ സകല രക്ഷണ വേലയും പഴയ നിയമം വരച്ചു കാട്ടിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് വെളിയിലേക്ക് പോയിക്കൊണ്ടല്ല, ആ പ്രമാണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് യഹൂദജാതി ആവലോടുകൂടി കാത്തിരുന്ന വാക്തത്വ മെശിഹായും വാക്തത്വ പ്രവാചകനും യഹൂദരാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്ന രാജാവും താനാകുന്നുവെന്ന് തന്റെ അവകാശം പുറപ്പെടുവിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകൻ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിന്മേൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ ദൂതഗണങ്ങളുടെ ആരാധന ഏറ്റുവാങ്ങിരിക്കുന്ന ഒരു മഹാദൈവത്തെ കണ്ട ദർശനം നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ കാണുവാൻ തക്കൊണ്ടും സാധിക്കുന്നുണ്ടല്ലോ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, യെശയ്യാവ് എന്റെ ദർശനം കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ തക്കൊണ്ടും ഇടയായത്. പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി പോലും, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു പ്രസ്താവന പോലും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെയും അതിന്റെ നിസ്തുലതയും ഖണ്ഡിക്കുന്നതായിട്ട് എടുത്തു കാണിപ്പാൻ തക്കൊണ്ടും സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1600 ചില്ലുവാനും വർഷത്തിന്റെ സമയം കൊണ്ടാണ് ഈ ഇരു നിയമങ്ങളും എഴുതിയതെങ്കിലും പഴയ നിയമത്തിൽ കൂടി വരച്ചു കാട്ടിയിരിക്കുന്ന അവ്യക്തമായിരിക്കുന്ന മശിഹയ ചിത്രം പുതിയ നിയമത്തിൽ വ്യക്തമായി വെളിപ്പെടുവാൻ തക്കൊണ്ടും ഇടയായി. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യത നമുക്ക് ആർക്കും തള്ളിക്കളയുവാൻ തക്കൊണ്ടും സാധിക്കുകയില്ല. അത് ദൈവത്താൽ നിർമ്മിതമാണ്. ആരെങ്കിലും അതിനോട് കൂട്ടുകയോ ആരെങ്കിലും അതിനോട് കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദൈവശിക്ഷയ്ക്ക് അർഹനായി തീരുമെന്നുള്ളിരിക്കുന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ ദൈവനിശ്വാസ്യതയ്ക്ക് തിരുവെഴുത്തുകളിൽ സുദീർഘമായിരിക്കും തെളിവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം തന്നെ കുറിച്ചാകുന്നു എന്ന് യേശു പറഞ്ഞു, ഇബ്രായ ലേഖനം 10:7. പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെല്ലാം ദൈവവചനമാണെന്ന് പുതിയ നിയമം അംഗീകരിക്കുന്നു, 2:42. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. തിരുവെഴുത്തുകളെ ദൈവിക വെളിപ്പാടുകൾ എന്ന് പുതിയ നിയമം സംബോധന ചെയ്തിരിക്കുന്നു, 3:2. ഒരു വാക്കും വിട്ടുകളയരുന്ന ജെറമ്യാവിനോട് പറഞ്ഞ 26:2, ജെറമ്യാവിനോട് പറഞ്ഞ അതേ ഭാഗങ്ങൾ തന്നെ വെളിപാട് പുസ്തകം 22:18-19 എന്നീ ഭാഗങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നു. പഴയ നിയമ വ്യക്തികൾ സംസാരിക്കുകയും പുതിയ നിയമ എഴുത്തുകൾ ദൈവവചനമായിട്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ 95:7, ഇബ്രായലേഖനം 3:7 എടുത്തു പറഞ്ഞിരിക്കുന്നു. 45:6, ഇബ്രായലേഖനം 3:8 എടുത്തു പറഞ്ഞിരിക്കുന്നു. യെശയ്യാപ്രവചനം 7:14, മത്തായിയുടെ സുവിശേഷം 3:22-23 വാക്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 5:13. കൊരിന്ത്യർക്കെഴുതിയ 1 19:19 എടുത്തു പറഞ്ഞിരിക്കുന്നു. തിരുവെഴുത്തുകൾക്ക് നീക്കം വന്നുകൂടാ, യോഹന്നാൻ 10:35, യേശു ക്രിസ്തു അത് തന്നെയാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ കൂടി വരച്ചു കാട്ടിയിരിക്കുന്ന തിരുവെഴുത്തുകളെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ നീക്കം വരുത്തിക്കൊണ്ടല്ല യേശു ക്രിസ്തു തന്റെ പരശുശ്രൂഷ ആരംഭിച്ചത്. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് അത് ദൈവകൽപ്പനയാണ് എന്ന് അത് അംഗീകരിക്കേണ്ടതാണെന്നുള്ളിരിക്കുന്ന ഉത്തമ ബോധത്തോടുകൂടിയാണ് കർത്താവ് തന്റെ പരശുശ്രൂഷയ്ക്ക് തന്നെ ആരംഭം കുറിച്ചത്. പുത്തനായിരിക്കുന്ന ഒരു യുഗത്തെ വിട്ടു തുറക്കുവാനായി വെളിപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് പഴയ നിയമ വ്യവസ്ഥ പ്രകാരം വിളിക്കുന്ന പരിച്ഛേദനയ്ക്ക് തയ്യാറായി. പുത്തനായിരിക്കുന്ന ഒരു ദേവാലയം പണിയുവാൻ തക്കണം കടന്നു വന്നവനായിരിക്കുന്ന കർത്താവ് അതിന്റെ സമയം വരെയും പഴയ നിയമ ദേവാലയത്തിന്റെ ഉള്ളിൽ ചെന്ന് ആരാധിപ്പാൻ തക്കൊണ്ടും വരെയായി. പഴയ നിയമ വ്യവസ്ഥകളൊക്കെയും ദൈവസ്ഥാപിതമല്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഇതുപോലെ വിളിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ അത് ചെയ്യുവാൻ തക്കണം തയ്യാറായത് സ്വർഗത്തിൽ നിന്ന് പഴയ നിയമകാലത്തിന് രൂപം കൊടുത്തവനും താൻ തന്നെയാണെന്നുള്ളിരിക്കുന്ന അവകാശവാദത്തിന്റെ മതിയായ തെളിവുകളാണ് ഈ സംഭവങ്ങൾ കൂടിയൊക്കെയും നമുക്ക് വെളിപ്പെടുത്തി കാണുവാൻ തക്കൊന്നും സാധിക്കുന്നത്. വിശ്വാസത്തെയും പ്രവൃത്തിയെയും സംബന്ധിച്ച് ആത്യന്തികമായും ആധികാരികമായിട്ടും ബൈബിൾ മാത്രമാണ് പ്രസ്താവിച്ചത്. യേശു പരീക്ഷകനായിരിക്കുന്ന സാത്താനെ നേരിട്ടപ്പോൾ പഴയ നിയമ വചനങ്ങൾ ആധികാരികമായി ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ അഭിമുഖീകരിപ്പാൻ തക്കൊന്നും ഇടയായത്. പരീക്ഷന്മാരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഉത്തരം പറയുമ്പോൾ ഒരു പഴയ നിയമ വചനം ഉദ്ധരിച്ചുകൊണ്ട് യേശു തീർപ്പുണ്ടാക്കി, 21:42. യഹൂദന്മാരുടെ ന്യായവാദത്തിൽ പൗലോസ് അപ്പോൾ അടിസ്ഥാനമായി ഉപയോഗിച്ചതും തിരുവെഴുത്തുകയായിരുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 17:2. ന്യായപ്രമാണവും പ്രവാചകന്മാരും തിരുവെഴുത്തുകളും ദൈവത്തിന്റെ വചനം തുടങ്ങിയ പദപ്രയോഗങ്ങളെല്ലാം സകലമായിരിക്കും തിരുവെഴുത്തുകളെയും കുറിക്കുന്നതാണ്. എല്ലാ എബ്രായ കാനോനിക പുസ്തകങ്ങളും കുറിച്ച് അവ തന്നെ കുറിച്ചുള്ളവയാണെന്ന് യേശു യുക്തിയുക്തം പ്രസ്താവിച്ചു. പഴയ നിയമം മുഴുവനും പ്രവാചന്മാരുടെ എഴുത്തുകളാണെന്നും അവയെല്ലാം അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടവയാണെന്നും പത്രോസ് പ്രസ്താവിച്ചു. പൗലോസിന്റെ എഴുത്തുകൾ തിരുവെഴുത്തുകളാണെന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്, 2:3-16. ഈ വചനം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർന്നും കുറപ്പിച്ചതുമായ വചനമെന്ന് അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ലേഖനകർത്താക്കൾ അതിനെക്കുറിച്ച് സ്ഥാപിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളാണ് സഭയുടെ അടിസ്ഥാനം, 2:20. ദൈവശ്വാസിയുടെ അധികാരികതണ്ണ് ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുവാൻ തക്കൊന്നും സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിന്റെ ഏത് ഭാഗങ്ങൾ മുറിച്ചു നോക്കിക്കഴിഞ്ഞാലും പുതിയ നിയമത്തിൽ കൂടി വെളിപ്പെട്ടു വന്നിരിക്കുന്നതായ ആ വലിയ രക്ഷന്റെ വിലയുടെയും രക്ഷാനായകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കാതെ, നേരിട്ടോ അല്ലെങ്കിൽ അപൂർണമായോ പ്രസ്താവിക്കാതെ ഒരു പഴയ നിയമ പുസ്തകം പോലും ഇല്ല എന്നുള്ളിരിക്കുന്ന കാര്യം മറന്നു പോകാൻ തക്കൊന്നും ഇടയായിരുന്നു. പ്രസംഗത്തിലൊളിക്കുന്ന മാർഗദർശനമായി ദൈവത്തിന്റെ വചനത്തെ ആദിമ പിതാക്കന്മാർ അംഗീകരിച്ചിരുന്നു. പുതിയ നിയമത്തിലെ എല്ലാ പ്രസംഗങ്ങളും വേദവസ്തുതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമായിരുന്നു. ലോകജ്ഞാനമോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ബുക്സുകളൊന്നും അടിസ്ഥാനം പറ്റിക്കൊണ്ടല്ല പൗലോസും പത്രോസും സ്തേഫാനോസും ഒന്നും പ്രസംഗിപ്പാൻ്റെ കൊണ്ടുമിടയായത്. തങ്ങൾക്ക് അംഗീകരിപ്പാൻ്റെ കൊണ്ടും യോഗ്യമായിരുന്നായ അടിസ്ഥാന വേദോപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെയും സംസാരിപ്പാൻ്റെ കൊണ്ടുമിടയായത്. വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസ്യത എന്ന് വിളിക്കുന്ന ഭാഗങ്ങൾക്ക് ഈ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. കടന്ന് വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക. വേദപുസ്തകം ദൈവത്താൽ മാത്രം നിർമ്മിതമായിരിക്കുന്ന പുസ്തകമാണ്. അതിനെ കയ്യേറ്റം ചെയ്യുവാനോ അതിനെ കുറച്ച് കളയുവാനോ അതിനെ വലുതാക്കി കാണിപ്പാനോ ഒരു മനുഷ്യനെയും ദൈവം അധികാരപ്പെടുത്തിയിട്ടില്ല. ദൈവവചനം അതിൻ്റെ ആധികാരി കൂടെ നിലനിൽക്കുന്നു. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ തുടർന്ന ക്ലാസ് നമുക്ക് വേണ്ടിയിട്ട് തുടരാം.